أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
رمضان മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ഉഹദ് യുദ്ധത്തെ പറ്റിയാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തെപ്പറ്റിയും വിവരണമുണ്ടായിരുന്നു. ഇന്നും ഇതേപ്പറ്റി തന്നെയാണ് പറയുന്നത്. നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് സഅദ് ബിൻ മുആദിന്റെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഹദരത്ത് സഅദ് ബിൻ മുആദ് കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചിരുന്നു. ഹദരത്ത് സഅദ് മാതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ സ്വാഗതം ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി കുതിരയെ നിർത്തി. അങ്ങനെ അവർ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവരുടെ മകൻ അംറ് ബിൻ മുആദിൻ്റെ ഷഹാദത്തിൽ അനുശോചനം അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങയെ സമാധാനത്തിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒഴിവാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലയോ ഉമ്മ സഅദ്, നിങ്ങൾക്ക് സുവാർത്തയായിരിക്കട്ടെ. എല്ലാ ശുഹദാക്കളുടെ വീട്ടുകാർക്കും സുവാർത്ത അറിയിക്കുകയും ചെയ്യുക. കൊല്ലപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പരസ്പരം കൂട്ടുകാരാകുന്നു. എല്ലാവരും തന്താങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സവിധത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത്, ഈ ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ സവിധത്തിൽ തങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഉമ്മ സഅദ് പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങളെല്ലാവരും ദൈവിക തൃപ്തിയിൽ തൃപ്തിയുള്ളവരും സന്തോഷമുള്ളവരുമാണ്. മാത്രമല്ല, ഈ സുവാർത്തയ്ക്ക് ശേഷം ഇനി ആർക്കാണ് കരയാൻ കഴിയുക? അവരുടെ വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ തൃപ്തി അടയുന്നതിൻ്റെയും എത്ര ഉന്നതമായ അവസ്ഥയാണ്. തുടർന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, യാ റസൂലല്ലാ, ശുഹദാക്കളുടെ സംതൃപ്ത കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താലും എന്ന് അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു മസ്ഹബ് ഹുസ്നു ഖുലൂബഹും വ അജീറു മുസീബത്തുഹും വ അഹ്സനുൽ ഖലഫു അലാ മിൻ ഖുലിഫു. അല്ലാഹുവേ, അവരുടെ ഹൃദയങ്ങളിലുള്ള ദുഃഖവും വേദനയും ഇല്ലാതാക്കണമേ. അവരുടെ കഷ്ടതകൾ അകറ്റണമേ. ശുഹദാക്കളുടെ പിൻഗാമികളെ അവരുടെ ഏറ്റവും ഉത്തമരായ പിൻഗാമികളാക്കണമേ. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു മദീനക്കാരുടെ അർപ്പണ ബോധം സംബന്ധിച്ച് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മൈതാനത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ മദീനയിലെ സ്ത്രീകളും കുട്ടികളും പട്ടണത്തിനു പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വരവേൽക്കാൻ എത്തുകയുണ്ടായി. ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ യോദ്ധാവായ ആദ്യകാല സഹാബി സഅദ് ബിൻ മുആദാണ് പിടിച്ചിരുന്നത്. അദ്ദേഹം അഭിമാന പുരസരം മുന്നിൽ നീങ്ങുകയാണ്. നഗരത്തിന് സമീപം അദ്ദേഹം തൻ്റെ വൃദ്ധയായ മാതാവിനെ കാണുകയുണ്ടായി. അവരുടെ കാഴ്ച മങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ അവരുടെ ഒരു മകൻ ഷഹീദായിട്ടുണ്ട്. അവരുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു തുടങ്ങിയിരുന്നു. അവർ സ്ത്രീകളുടെ ഏറ്റവും മുന്നിലുണ്ട്. ചുറ്റുപാടും നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. ഉമ്മാക്ക് തൻ്റെ മകന്റെ ഷഹാദത്ത് വാർത്ത കേൾക്കുമ്പോൾ വലിയ സങ്കടമാകുമെന്ന് സഅദ് വിചാരിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ധൈര്യം പകരുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തെങ്കിലെന്ന് അദ്ദേഹം ആശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഉമ്മയെ കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാ എൻ്റെ ഉമ്മ, യാ റസൂലല്ലാ എൻ്റെ ഉമ്മ. അതായത് അദ്ദേഹം തൻ്റെ ഉമ്മ വരുന്നുവെന്ന് രണ്ട് തവണ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ നിന്ന് പറഞ്ഞു, ബീവി, നിന്റെ ഒരു മകൻ ഈ യുദ്ധത്തിൽ ഷഹീദായതിൽ വലിയ സങ്കടമുണ്ട്. വൃദ്ധയുടെ കണ്ണ് മങ്ങിയിരുന്നു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുഖം കാണുന്നുണ്ടായിരുന്നില്ല. അവർ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുഖം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടുക്കലെത്തി പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് സമാധാനത്തിലാണെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും വറുത്തു നിന്നിരിക്കുന്നു. നോക്കുക, ആ സ്ത്രീക്ക് തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ ഊന്നുവടിയാണ് നഷ്ടമായത്. എന്നിട്ടും ധൈര്യപൂർവ്വം പറയുന്നു, എൻ്റെ മകനെ സംബന്ധിച്ച് ദുഃഖം എന്നെ എന്ത് തിന്നാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ ആ സങ്കടത്തെ വറുത്തു തിന്നുന്നതാണ്. എൻ്റെ മകൻ്റെ മരണം എൻ്റെ മരണത്തിന് നിദാനമാകുന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നു എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ മകൻ ജീവത്യാഗം ചെയ്തതും എൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതാണ്. ഇതുപോലുള്ള ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് അഹമ്മദി സ്ത്രീകളോട് ചോദിക്കുന്നു, നിങ്ങൾക്കുള്ളിലും ദീനി കാര്യത്തിൽ ഇതേ ആവേശം അലതല്ലുന്നുണ്ടോ? തുടർന്ന് മറ്റൊരിക്കൽ മേൽ സംഭവം വിവരിച്ച ശേഷം അദ്ദേഹം തബ്ലീഗിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അഹമ്മദി സ്ത്രീകളോട് പറയുന്നു, ഈ സ്ത്രീകൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനും തബ്ലീഗിനും പുരുഷന്മാരുടെ തോളോട് തോൾ ചേർന്ന് നീങ്ങിയിരുന്നു. ഈ സ്ത്രീകളുടെ ത്യാഗത്തിൽ ഇസ്ലാമിക ലോകം അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വാദിക്കുന്നവരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിബിംബമാകുന്നു. അതായത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾ സഹാബിയത്തിന്റെ പ്രതിബിംബമാകുന്നു. പക്ഷേ നിങ്ങൾ തന്നെ പറയുവിനും, നിങ്ങൾക്കുള്ളിൽ സഹാബിയത്തിന്റെ അതേ ആവേശം അലടിക്കുന്നുണ്ടോ? സഹാബത്തിന്റെ അകതാരിലുണ്ടായിരുന്ന അതേ പ്രകാശം നിങ്ങൾക്കുള്ളിലുമുണ്ടോ? സഹാബിയത്തിന്റെ മക്കളെപ്പോലെ നിങ്ങളുടെ മക്കളും നന്മയുള്ളവരാണോ? നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ തങ്ങൾ സഹാബിയത്തിനേക്കാളും ഒരുപാട് പിന്നിലാണെന്ന് മനസ്സിലാകുന്നതാണ്. തുടർന്ന് പറയുന്നു, അവർ തങ്ങളുടെ ജീവന് വെച്ച് കളിച്ചുകൊണ്ട് സമർപ്പിച്ച ത്യാഗങ്ങൾ അള്ളാഹുവിന് എത്രമാത്രം ഇഷ്ടമായെന്നാൽ അള്ളാഹു വളരെ വേഗം അവർക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. മറ്റു സമൂഹങ്ങൾക്ക് നൂറ്റാണ്ടുകളായി ചെയ്യാൻ കഴിയാത്തത് സ്വഹാബാക്കളും സഹാബിയാത്തും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചെയ്തു കാണിച്ചു. പുരോഗതികൾ കൈവരിക്കണമെങ്കിൽ നമ്മളും അതുപോലെ ഈമാനും ആവേശവും ആത്മാർത്ഥതയും കൂറും കാണിക്കേണ്ടിയിരിക്കുന്നു. ചില സംഭവങ്ങൾ നേരത്തെയും വിവരിച്ചവയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവവും പല നിലയ്ക്കും നേരത്തെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ വിവിധ തരത്തിൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഈമാനിക അവസ്ഥയും ആവേശവും ഉണ്ടാക്കുന്നവയാണ്. പ്രത്യേകിച്ചും ഹദ്റത്ത് മുസ്ലിം മൗഊദ് വിവരിക്കുമ്പോൾ കേവലം ഒരു സംഭവം എന്നതിനപ്പുറം വളരെ വിശാലമായ മാനത്തിൽ ഈ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നു. ഇതേ വിധത്തിൽ ആദ്യകാല മഹിളകളുടെ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ ആ മഹാത്മാവ് പറയുന്നു, ഉഹുദ് മൈതാനം മദീനയിൽ നിന്ന് 9 മൈൽ ദൂരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന കിംവദന്തി മദീനയിൽ പരന്നപ്പോൾ സ്ത്രീകൾ കരഞ്ഞു വിലപിച്ച് പട്ടണത്തിന് പുറത്തേക്ക് വന്ന് യുദ്ധമൈതാനത്തേക്ക് കുതിച്ചു. വഴിയിൽ വെച്ച് തന്നെ അധികം സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവിടെ തന്നെ തങ്ങുകയുണ്ടായി. പക്ഷേ ഒരു സ്ത്രീ ഉന്മാദയെപ്പോലെ മദീനയിലെത്തിയിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവും സഹോദരനും പിതാവും ഉഹുദിൽ കൊല്ലപ്പെട്ടിരുന്നു. ചില നിവേദനങ്ങൾ അനുസരിച്ച് ഒരു മകനും കൂടി കൊല്ലപ്പെട്ടിരുന്നു. അവർ മുസ്ലിം സൈന്യത്തിനടുത്തെത്തിയപ്പോൾ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥ എന്താണെന്ന് ആരായുകയുണ്ടായി. വാർത്ത നൽകുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥയെപ്പറ്റി സമാധാനത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ബീബി, സങ്കടകരമെന്നേ പറയണ്ടോ? നിങ്ങളുടെ പിതാവ് ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്! ഞാൻ നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മരണവാർത്തയാണ് നൽകുന്നത്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ബീബി ഖേദകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ ഭർത്താവും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചല്ല ചോദിച്ചത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയുണ്ടെന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ബീബി കഷ്ടമെന്നേ പറയേണ്ടു, നിങ്ങളുടെ സഹോദരനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ വളരെ ആവേശപരിധിയായി പറഞ്ഞു, ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരനെ പറ്റിയുമല്ല ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയുണ്ടെന്ന് പറയൂ. അവർക്ക് തൻ്റെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും മരണത്തിൽ യാതൊരു ആശങ്കയുമില്ലെന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുഖവിവരങ്ങൾ മാത്രമാണ് തിരക്കുന്നതെന്നും കണ്ടപ്പോൾ അവരുടെ സത്യസന്ധമായ വികാരത്തെ തിരിച്ചറിഞ്ഞ ആളുകൾ അവരോട് പറഞ്ഞു, ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമായിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണുള്ളത്? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നിടത്തേക്ക് അവർ ഓടിപ്പോയി. അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തല പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാ, എന്നെ മാതാപിതാക്കൾ അങ്ങേക്ക് തണ്ടമായിരിക്കട്ടെ, അങ്ങ് സുരക്ഷിതനാണെങ്കിൽ ഇനി ആര് മരിച്ചാലും എനിക്കെന്ത്, എനിക്ക് അങ്ങയുടെ ജീവിതമാണ് വേണ്ടിയിരുന്നത്, അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറ്റാരുടെയും മരണത്തിൽ എനിക്ക് ആശങ്കയില്ല. ഹദ്രത്ത് മുസ്ലിം മോഹദ് പറയുന്നു, ആ സ്ത്രീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് നോക്കുക. ആളുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിതാവിൻ്റെയും സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും മരണവാർത്ത നൽകിക്കൊണ്ടിരുന്നെങ്കിലും അവർ ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയുണ്ടെന്ന് പറയൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത്രയധികം സ്നേഹം പ്രകടിപ്പിച്ച അവരും ഒരു സ്ത്രീ തന്നെയായിരുന്നു. ആദ്യകാലത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു, അതായത് ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവും സഹാബാക്കളും സഹാബിയാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന സ്നേഹത്തെയും വിവരിച്ചുകൊണ്ട് അദ്ദേഹം ദീപാച്ച തഫ്സീറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരമമടഞ്ഞുവെന്നും മുസ്ലിം സൈന്യം ചിന്നിച്ചെതിരിപ്പോയെന്നുമുള്ള ഒരു അപശ്രുതി സൈന്യത്തിലെ അവശേഷിച്ച വിഭാഗങ്ങൾ മദീനയിൽ തിരിച്ചെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ പരന്നു കഴിഞ്ഞിരുന്നു. മദീനയിലെ സ്ത്രീകളും കുട്ടികളുമെല്ലാം ഈ വാർത്ത കേട്ട് പരിഭ്രാന്തരായി ഉഹുദിലേക്ക് നീങ്ങിത്തുടങ്ങി. അവരിൽ പലരും മടങ്ങുന്ന ഭടന്മാരെ വഴിയിൽ കണ്ടു. മുട്ടി യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടെ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ബനു ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീരത്നം ഉഹുദിലോളം കിതച്ചെത്തി. യുദ്ധത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവും പിതാവും സഹോദരനും കൊല്ലപ്പെട്ടു പോയിരുന്നു. ചില നിവേദനങ്ങൾ പ്രകാരം അവരുടെ ഒരു പുത്രനും കൊല്ലപ്പെട്ടിരുന്നു. തിരിച്ചു പോരുകയായിരുന്ന ഒരു ഭടൻ അവരെ കണ്ടപ്പോൾ അവരുടെ പിതാവ് മരണപ്പെട്ട വിവരം അറിയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എങ്ങനെ? ആ സ്ത്രീ തിരക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ടെന്നതിൽ ആശ്വാസം കൊണ്ടിരുന്ന ആ ഭടൻ ചോദ്യത്തിന് ഉടനെ ഉത്തരം നൽകാതെ അവരുടെ ഭർത്താവും സഹോദരനും കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. എന്നാൽ ഓരോ വിവരം പറയുമ്പോഴും ആ മഹിളാമണി യാതൊരു ഭാവപകർച്ചയും കാണിക്കാതെ വീണ്ടും വീണ്ടും മാ ഫഅല റസൂലുള്ളാ, അള്ളാഹുവിന് പ്രവാചകൻ എന്തേ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത് എന്ന് ഈ വാക്യം പ്രത്യക്ഷത്തിൽ ശരിയല്ലെന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇതിൻ്റെ പരിഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് സംഭവിച്ചു എന്ന് എഴുതുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇതൊരു തെറ്റായ വാചകമല്ല, മറിച്ച് സ്ത്രീകളുടെ ശൈലി അനുസരിച്ച് അത് തികച്ചും ശരിയായിരുന്നു. സ്ത്രീകളുടെ വികാര വായ്പ് വളരെ തീക്ഷ്ണമായിരിക്കും. മരിച്ചുപോയവരെ അവർ കേൾക്കുന്നു എന്ന ഭാവത്തിൽ പലപ്പോഴും സ്ത്രീകൾ വിളിച്ച് കേഴാറുണ്ട്. ഭർത്താവും മകനുമൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ പേര് ചൊല്ലി തങ്ങളെ ഉപേക്ഷിച്ചു പൊയ്ക്കളഞ്ഞതെന്തേയെന്നും തങ്ങളെ അനാഥരാക്കിയിട്ട് പോവുകയാണോ എന്നും മറ്റും പറഞ്ഞ് വിലപിക്കും. കടുത്ത ദുഃഖത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചൊല്ലി സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുന്നത് സ്വാഭാവികമാണ്. ആകയാൽ ഈ മഹിളയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരമ വാർത്ത കേട്ടപ്പോൾ ഈ ഒരവസ്ഥയാണ് ഉണ്ടായത്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരമം പ്രാപിച്ചു എന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതേ അവസരത്തിൽ തന്നെ ആ വാർത്തയെ കളവാക്കി തള്ളാതെ ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ വികാരവായ്പോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തേ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അതായത് അവിടുത്തെ പോലെ കൂറുള്ളൊരു നേതാവ് അങ്ങനെ തങ്ങളെയും വിട്ടുപോകാൻ എങ്ങനെ തയ്യാറായി എന്ന് ആവരാതിപ്പെടുകയായിരുന്നു അവർ. ഈ സ്ത്രീ തൻ്റെ പിതാവിൻ്റെയും സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും പോലും നിര്യാണത്തെ ഗണ്യമാക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്കുള്ള അവാച്യമായ സ്നേഹത്തിൻ്റെ ആഴം കണ്ടറിഞ്ഞ ആ യോദ്ധാവ് അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എനിക്ക് കാണിച്ചു തരൂ എന്നവർ പറഞ്ഞു. ആളുകൾ പറഞ്ഞു, അതാ അവിടേക്ക് പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഓടിക്കതിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. അവിടുത്തെ വസ്ത്രതുഞ്ചം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ ബാപ്പയും ഉമ്മയും അങ്ങേക്ക് ബലിയായിരിക്കട്ടെ. അങ്ങ് ജീവിച്ചിരിക്കുന്നു എങ്കിൽ ആരോ മരിച്ചോട്ടെ, എനിക്കെന്ത്? ആ മഹാത്മാവ് തുടരുന്നു, ഉഹുദ് യുദ്ധത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പ്രകടിപ്പിച്ച വിശ്വാസവും കൂറും എത്തരത്തിലുള്ളതായിരുന്നുവെന്ന് ഞാൻ ഈ വിവരിച്ച സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ക്രിസ്ത്യാനികൾ മഗ്ദലന മറിയത്തിൻ്റെയും കൂട്ടുകാരുടെയും ധൈര്യത്തിൽ സന്തോഷഭരിതരായി വെളുപ്പിനു മുമ്പ് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ചവർ യേശുവിൻ്റെ കബറിനരികെ എത്തിയതായി പറയുന്നു. എന്നാൽ ഞാൻ അവരോട് പറയുകയാണ്, എന്റെ പ്രേമവചനത്തോട് കൂറും ഭക്തിയും ഉണ്ടായിരുന്നവർ എത്ര പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് കൂടെ നിൽക്കുകയും തൗഹീദിന്റെ പതാക പറത്തുകയും ചെയ്തതെന്ന് നോക്കുവിൻ. ശഹീദായവരെയെല്ലാം സംസ്കരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വരവേൽക്കാൻ നഗരത്തിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും പുറത്തേക്ക് വന്നിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചിരുന്നത് മദീനയിലെ ഒരു നേതാവായിരുന്ന സഅദ് ബിൻ മുആദ് ആയിരുന്നു. നേരത്തെയും ഈ സംഭവം വിവരിച്ചതാണ്. സഅദ് വളരെ അഭിമാനപുരസരം മുന്നിൽ നീങ്ങുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൗഖ്യത്തോടുകൂടി സ്വവസതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത് പോലെയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു വിവരണ ശൈലിയാണ്. നഗരത്തിനടുത്ത് തന്റെ വൃദ്ധയായ മാതാവിനെ സഅദ് കാണുകയുണ്ടായി. അവരുടെ കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ഉഹുദിൽ അവരുടെ ഒരു മകൻ അമ്ര ബിൻ മുആദ് കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഷഹീദായതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അപ്പോൾ ആ നന്മയുള്ള സ്ത്രീ പറഞ്ഞു, അങ്ങേ ജീവനോടെ കണ്ടതോടെ ഞാൻ എൻ്റെ സകല സങ്കടങ്ങളും എൻ്റെ നിർഭാഗ്യങ്ങളുമെല്ലാം വറുത്തു തിന്നു. വറുത്തു തിന്നുക എന്നത് ഒരു കൗതുകകരമായ ശൈലിയാണ്. അത് എത്രമാത്രം ഗഹനമായ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കൂ. ദുഃഖം പൊതുവിൽ ആളുകളെ കാർന്നു തിന്നുകയാണ് ചെയ്യാറുള്ളത്. വാർദ്ധക്യത്തിൽ തൻ്റെ ഊന്നോടിയായ മകൻ മരണപ്പെട്ടിട്ടും എത്ര സ്ഥൈര്യത്തോടെയാണ് ആ സ്ത്രീ പറയുന്നത്, എൻ്റെ മകന്റെ വിയോഗം എന്നെ എന്ത് കാർന്നു തിന്നാനാണ്? അങ്ങ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ ആ ദുഃഖത്തെ തിന്നു തീർക്കുന്നതാണ്. എൻ്റെ മകന്റെ മരണം എന്നെ കൊല്ലുന്നതല്ല, മറിച്ച് എൻ്റെ മകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയാണ് ജീവൻ ത്യജിച്ചതെന്ന കാര്യം എനിക്ക് ശക്തി പകരാൻ പര്യാപ്തമായിരിക്കും. ഹദ്രത്ത് മുസ്ലിം മൗദ് അൻസാറിന് ദുആകൾ നേർന്നുകൊണ്ടും തൻ്റെ വികാര വായ്പ പ്രകടിപ്പിച്ചുകൊണ്ടും പറയുന്നു, അല്ലയോ അൻസാറുകളെ, എൻ്റെ ജീവൻ നിങ്ങൾക്ക് മേൽ തണ്ടമായിരിക്കട്ടെ. നിങ്ങൾ എത്രമാത്രം പുണ്യമാണ് കരസ്ഥമാക്കിയത്. മദീനയിലെ മുനാഫിക്കുകളുടെയും യഹൂദികളുടെയും ചെയ്തികളും അതിനെതിരിൽ ഹദ്രത്ത് ഉമറിന്റെ നിലപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ മാതൃകയും എന്തായിരുന്നുവെന്ന് നോക്കാം. എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിന് ശേഷം മദീനയിലെത്തിയ സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങളും യഹൂദികളും സന്തോഷം പ്രകടിപ്പിക്കുകയും മുസ്ലിങ്ങളെ ദുഷിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൗസുബില്ലാ രാജാധികാരം കൈക്കലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തിന് നഷ്ടമുണ്ടായതുപോലെ മറ്റൊരു നബിക്ക് നഷ്ടമുണ്ടായിട്ടില്ല. തനിക്ക് തന്നെയും അനുജനന്മാർക്കും പരുക്കുപറ്റി. നിങ്ങളുടെ കൊല്ലപ്പെട്ട ആളുകൾ ഞങ്ങളോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല. ഹദ്രത്ത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ വർത്തമാനം പറയുന്ന മുനാഫിക്കുകളെ കൊല്ലാൻ അനുമതി തേടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അവർ ലാ ഇലാഹ ഇല്ലല്ലാ, അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നവരല്ലേ? ഞാൻ മുഹമ്മദ് അള്ളാഹു റസൂലാണെന്ന് പറയുന്നവരുമല്ലേ, അതായത് ഇവർ കലിമ ചൊല്ലുന്നവരല്ലേ. അപ്പോൾ ഉമർ പറഞ്ഞു, എന്തുകൊണ്ടല്ല, തീർച്ചയായും അവർ കലിമ ചൊല്ലുന്നവരാകുന്നു. പക്ഷേ അതോടൊപ്പം മുനാഫിക്കത്തിൻ്റെ അഥവാ കാപട്യത്തിൻ്റെ വർത്തമാനങ്ങളും പറയുന്നു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, വാളിന് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ കലിമ ചൊല്ലുന്നതും മുഹമ്മദ് റസൂലുള്ള എന്നുമെല്ലാം പറയുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ പ്രകടമാകുകയും അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരികയും അവരുടെ ശത്രുത വ്യക്തമാകുകയും ചെയ്തിരിക്കെ അവരോട് പ്രതികാരം ചോദിക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരെ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരെ കൊല്ലുന്നത് എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. ഈ കലിമ ചൊല്ലുന്നവരെ കൊല്ലുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ഇത് നാമമാത്രരായ ഉലമാക്കൾക്ക് മതിയായതാണ്. അഹമ്മദികൾ ഹൃദയാത്മനാ കലിമ ചൊല്ലുമ്പോഴും മുനാഫിക്കത്തിന്റെ ചെറിയ ഒരു ലാഞ്ചന പോലും നമ്മുടെ വാക്കുകളിൽ ഇല്ലായിരുന്നിട്ടും ഈ ഉലമാക്കൾ നമ്മളെപ്പറ്റി ഇവർ കാഫിറാണെന്നും മുതാർഹിറാണെന്നും പറയുന്നു. പല ഷഹാദത്തുകളും അങ്ങനെയാണ് സംഭവിച്ചത്. ഈ നാമമാത്ര ഉലമാക്കൾ ഇസ്ലാമിന്റെ പേര് കളങ്കപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഉഹദിലെ ശുഹദാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവിധ നിവേദനങ്ങൾ ഞാൻ വിവരിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഞാൻ സഹീഹ് ബുഖാരിയിലെ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കളുടെ സ്ഥാനമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ചെയ്ത ദുആയെയും സംബന്ധിച്ച് മനസ്സിലാകുന്നതാണ്. ഹദരത്ത് അക്ബ ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും യാത്രയയപ്പ് നൽകുന്നത് പോലെ ഉഹദിലെ ശുഹദാക്കളുടെ ജനാസ നമസ്കരിക്കുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിയും സാക്ഷിയുമാകുന്നു, നിങ്ങളെ ഹൗദിൽ വെച്ച് കാണാം. ഞാൻ അത് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നു. ഞാൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശിർക്കിൽ അകപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഭൗതികതയിൽ അകപ്പെടുമോ എന്നും അതിനുവേണ്ടി പരസ്പരം മത്സരിക്കുമോ എന്നും ഭയപ്പെടുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഭയാശങ്ക ശരിയാണെന്ന് സ്ഥാപിക്കുകയുണ്ടായി. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ സഹോദരങ്ങൾ ഉഹുദിൽ ഷഹീദായപ്പോൾ അള്ളാഹുവിന്റെ ആത്മാക്കളെ പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉദരത്തിൽ വെച്ചു. അവ സ്വർഗത്തിലെ ഓളങ്ങളിൽ ഇറങ്ങുകയും അതിന്റെ ഫലങ്ങൾ ഭുജിക്കുകയും അർശിന്റെ തണലിൽ ഞാഞ്ഞുകിടക്കുന്ന സ്വർണത്തിന്റെ വിളക്കുമാടങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു. അവരിഷ്ടമുള്ളത് തിന്നുകയും കുടിക്കുകയും തങ്ങൾ ആഗ്രഹിച്ച പോലെ വിശ്രമിക്കുകയും ചെയ്തു. അവരിഷ്ടമുള്ളത് തിന്നുകയും കുടിക്കുകയും തങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ ജിഹാദിൽ നിന്ന് വിരക്തി കാണിക്കാതിരിക്കാനും യുദ്ധസമയത്ത് ആണികൾ പറിച്ചു മാറ്റാതിരിക്കാനും ഞങ്ങൾ സ്വർഗത്തിൽ ജീവനോടെയുണ്ടെന്നും ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നുവെന്നും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആരാണ് അറിയിച്ചു കൊടുക്കുക? അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിയിച്ചു കൊടുക്കാം. പിന്നെ അള്ളാഹു ഈ ആയത്തിറക്കി, വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ മൃതന്മാരെന്ന് കരുതരുത്. എപ്പോഴും എന്നതുപോലെ പല മുഫസ്സിരീങ്ങളും ഹദീസ് പടുക്കളും ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതുതന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നു. ഇതിനു മുമ്പും ശുഹദാക്കളെയും വലിയ സ്ഥാനമുള്ള ബദറിലെ ശുഹദാക്കളെ പറ്റിയും മറിച്ച് സൂറ ബക്കറയിലും ഈ ആയത്തുണ്ട്. വേറെ നിവേദനത്തിൽ ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ഉഹുദിലെ ശുഹദാക്കളെ ഓർമ്മ വരുമ്പോൾ ഞാനും മലയിടുക്കിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഹാ എത്ര നന്നായേനെ എന്ന് തോന്നാറുണ്ട്. ഞാനും അവരോടൊപ്പം ഷഹീദായിരുന്നെങ്കിലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അബ്ദുല്ലാ ബിൻ അബി ഫർവ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശുഹദാക്കളുടെ കബറുകൾ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന അബ്ദുക്ക വ നബിയുക്ക യഷ്ഹദു അൻ ഹാഉലായി ശുഹദാഉ വ അന്നഹു മൻ സാറുഹും വ സല്ലമ അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി റുദ്ദു ഇലൈ, അല്ലാഹുവേ തീർച്ചയായും നിന്റെ ദാസനും ദൂതനുമായ ഞാൻ സാക്ഷ്യം നൽകുന്നു, ഈ ശ്രോതാക്കളെ സന്ദർശിക്കുകയും ഖിയാമത്ത് വരെ അവർക്ക് മേൽ സലാം ചൊല്ലുകയും ചെയ്യുന്നവർക്ക് ഇവർ മറുപടി നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശ്രോതാക്കളെ സംബന്ധിച്ച് പറയുന്നു, ഹാ ഉലാ യഷ്ഹദു അലൈഹിം, അതായത് ഇവർക്ക് ഞാൻ സാക്ഷ്യം നൽകുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ അവരുടെ സഹോദരന്മാരല്ലേ? ഞങ്ങൾ മുസ്ലിങ്ങളായതുപോലെ അവരും മുസ്ലിങ്ങളാവുകയും ഞങ്ങൾ ജിഹാദ് ചെയ്തതുപോലെ അവരും ജിഹാദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ എനിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ കൂടെ ജീവിച്ചിരിക്കുന്നതാണ്. ഒരു പക്ഷേ തങ്ങളുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തേക്കാൾ നീണ്ടതായിരിക്കുമെന്ന വിധയിൽ ഹദരത്ത് അബൂബക്കർ കരയാനും തുടങ്ങി. ഉബാദ ബിൻ അബി സാലിഹ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ഉഹുദിലെ ശുഹദാക്കളുടെ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, സലാമുൻ അലൈക്കും ഫനേമ ഉഖ്വദ്ദാർ, സഹനം കൈക്കൊണ്ടതിന് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമാറാകട്ടെ. പര്യവസാനം എന്ന നിലയ്ക്ക് എത്ര നല്ല സങ്കേതമാണ്. നിവേദകൻ പറയുന്നു, ഹദരത്ത് അബൂബക്കറും പിന്നെ ഹദരത്ത് ഉമറും തുടർന്ന് ഹദരത്ത് ഉസ്മാനും അവരുടെ ഖബറുകൾ സന്ദർശിക്കുമായിരുന്നു. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണം അടുത്ത ഘട്ടത്തിൽ പ്രത്യേകമായും ഉഹുദിലെ ശുഹദാക്കൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയും വളരെ ഹൃദയവേദനയോടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശുഹദാക്കളെ വളരെയേറെ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് കണ്ടിരുന്നത്. ഒരിക്കൽ ഉഹുദിൽ ശുഹദാക്കളുടെ ഖബറിന്റെ അടുക്കലൂടെ പോകാനിട വന്നപ്പോൾ പറഞ്ഞു, ഇവരുടെ വിശ്വാസത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹദരത്ത് അബൂബക്കർ ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ അവരുടെ സഹോദരന്മാരല്ലേ? ഞങ്ങളും അവരെപ്പോലെ വിശ്വസിക്കുകയും അവരെപ്പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ എനിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്തറിയാം. അപ്പോൾ ഹദരത്ത് അബൂബക്കർ ഒരുപാട് കരയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ ജീവിച്ചിരിക്കാൻ കഴിയില്ലേ? ഈ ചിന്ത പോലും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പര്യാപ്തമാണ്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, സ്വഹാബാക്കളും ഉഹുദിലെ ശുഹദാക്കളെ ആദരപൂർവ്വം ഓർക്കുകയും ഉഹുദിലെ ഓർമ്മകളെ ഒരു പരിശുദ്ധ കാര്യമെന്ന നിലയ്ക്ക് മനസ്സുകളിൽ സജീവമാക്കി നിർത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മുന്നിൽ അത്യാവശ്യം നല്ല നിലയിലുള്ള ഇഫ്താരിക്കുള്ള ഭക്ഷണം കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഉഹുദിന്റെ കാലം ഓർമ്മ വന്നു. അന്ന് ശുഹദാക്കളെ കഫൻ ചെയ്യാൻ തുണി പോലും ആവശ്യത്തിനില്ലായിരുന്നു. അവരുടെ ശരീരത്തെ മറയ്ക്കുന്നതിന് പുല്ലരിഞ്ഞു വെക്കേണ്ടി വന്നു. ആ ഓർമ്മകൾ ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ അസ്വസ്ഥനാക്കുകയും അനിയന്ത്രിതമായി കരയാനും തുടങ്ങി. അദ്ദേഹം ഭക്ഷണം ഒഴിവാക്കി എഴുന്നേറ്റു. അദ്ദേഹമാകട്ടെ അന്ന് നോമ്പുകാരനുമായിരുന്നു. ഉഹുദിലെ ശുഹദാക്കളുടെ കുടുംബക്കാരെ സമാശ്വസിപ്പിക്കുന്നതിൻ്റെയും ശുഹദാക്കളുടെ കുട്ടികളോട് വാത്സല്യം കാണിക്കുന്നതിൻ്റെയും പരാമർശങ്ങളും കാണപ്പെടുന്നുണ്ട്. ഹദരത്ത് ബഷറിന്റെ പിതാവ് ഹദരത്ത് അക്രമയെ സംബന്ധിച്ച് ഉഹുദ് യുദ്ധത്തിൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദരത്ത് അക്രമ ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബഷർ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കരയുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു പോകുമ്പോൾ പറഞ്ഞു, ഉസ്കുത് മാ തർസ അൻ അക്കൂന അബൂക വ ആയിഷത്തു ഉമ്മക്ക, നിശബ്ദനായിരിക്കൂ, ഞാൻ നിന്റെ പിതാവും ആയിഷ നിന്റെ പിതാവുമാകുന്നതിൽ നീ സന്തോഷിക്കുകയില്ലേ? ബഷർ പറഞ്ഞു, എന്തുകൊണ്ടില്ല, ഞാൻ പൂർണ്ണമായും അതിൽ തൃപ്തനാകുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ബഹീർ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബഷീർ എന്നാക്കി. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വായിൽ ദം ചെയ്തപ്പോൾ വിക്ക് മാറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൻ്റെ പരിശുദ്ധ കരങ്ങൾ കൊണ്ട് തലോടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് തല മുഴുവൻ നരച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലോടിയ ഭാഗത്തുള്ള മുടി പതിവ് പോലെ കറുത്തു തന്നെ തുടർന്നു. അദ്ദേഹം ദീർഘായുസ്സോടെ ഇരിക്കുകയും 85-ാമത്തെ വയസ്സിൽ ഫലസ്തീനിൽ വെച്ച് മരണപ്പെടുകയുമുണ്ടായി. ഹദരത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹിബിന് സാന്ത്വനം നൽകിയ സംഭവവും കാണാൻ കഴിയുന്നുണ്ട്. ഹദരത്ത് ജാബിർ ബിൻ അബ്ദുല്ലാ നിവേദനം ചെയ്യുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലയോ ജാബിർ, നീ വളരെ മ്ലാനവതനായി കാണപ്പെടുന്നുവല്ലോ. യാ റസൂലുള്ളാ, എൻ്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. കടവും മക്കളെയും ബാക്കിയായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പിതാവുമായി അള്ളാഹു നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റി ഞാൻ നിനക്ക് സ്വാർത്ത നൽകട്ടെയോ? ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, തീർച്ചയായും പറഞ്ഞു തന്നാലും. അള്ളാഹു പർദയുടെ പിന്നിൽ നിന്നല്ലാതെ ആരോടും സംസാരിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു നിന്റെ പിതാവിനെ ജീവിപ്പിക്കുകയും മുഖാമുഖം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ദാസ, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് നൽകാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ ഇനിയും നിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നതിന് എനിക്ക് വീണ്ടും ജീവിതം നൽകിയാലും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, പ്രസ്തുത സന്ദർഭത്തിൽ ഹദ്രത്ത് അബ്ദുൽ പറഞ്ഞു, അല്ലയോ എൻ്റെ നാഥ, ഞാൻ നിന്റെ ആരാധന യഥാവിധം അനുഷ്ഠിച്ചിട്ടില്ല. എന്നെ വീണ്ടും ഭൂമിയിലേക്ക് അയച്ചാലും ഞാൻ വീണ്ടും നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് വീണ്ടും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഒരിക്കൽ മരണപ്പെടുന്നവൻ വീണ്ടും ലോകത്തേക്ക് തിരിച്ചയക്കപ്പെടുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹദ്രത്ത് അബ്ദുല്ലാഹി ബിൻ അംർ അള്ളാഹുവിനോട് പറഞ്ഞു, എൻ്റെ പിന്നിലായി പോയവർക്കും ഇക്കാര്യം എത്തിച്ചാലും. അപ്പോൾ അള്ളാഹു ഈ ആയത്തിറക്കി, വലാ തഹസബൻ അല്ലദീന ഉത്തിലു ഫീ സബീലില്ലാഹി അംവാതൻ ബല്ലഹിയാവും ഇന്ദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മൃതന്മാർ എന്ന് നിനക്കരുത്, മറിച്ച് അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. അവർക്ക് അവരുടെ നാഥൻ്റെ പക്കൽ ജീവിത വിഭവങ്ങളുമുണ്ട്. ഏതായാലും ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഇത് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമാണെങ്കിലും അല്ലെങ്കിലും ശ്രോതാക്കൾ ജീവിച്ചിരിക്കുന്നുവെന്നതും അവർക്ക് മരിച്ച ഉടൻ തന്നെ സ്വർഗത്തിലെ ഉന്നത പദവിയും സ്ഥാനവും ലഭ്യമാകുന്നു എന്നതും വാസ്തവമാണ്. ഹദ്രത്ത് അബ്ദുല്ലാഹി ബിൻ അമറിൻ്റെ അള്ളാഹുമായുള്ള സംഭാഷണം സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി തൻ്റെ ഒരു പ്രഭാഷണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഹദ്രത്ത് അബ്ദുല്ലാഹി ബിൻ അമറിൻ്റെ അള്ളാഹുമായുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല തൻ്റെ ഒരു പ്രഭാഷണത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾക്കുണ്ടായിരുന്ന ബന്ധവും സ്നേഹവും അതിൽ അള്ളാഹുവിൻ്റെ സ്നേഹദൃഷ്ടി എങ്ങനെയാണ് പതിക്കുന്നത് എന്നെല്ലാം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ സംഭവത്തിൽ പല നിലയ്ക്കുമുള്ള മനോഹാരിതകൾ നിറച്ചു വച്ചിരിക്കുന്നു. ഏത് ഭാഗത്തു നോക്കിയാലും ഒരു നവീന സൗന്ദര്യം കാണാൻ കഴിയുന്നതാണ്. മറ്റ് വിഷയങ്ങൾക്കൊക്കെ അതീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തൻ്റെ നാഥനുമായുള്ള സ്ഥായിയായ ബന്ധം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദാസന്മാരോട് വാത്സല്യം കാണിക്കുകയും റബ്ബുമായി ഹൃദയം കൊരുത്തു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ഭാഗം തൻ്റെ സഹാബാക്കളിലേക്ക് ചാഞ്ഞിരിക്കുകയും മറുഭാഗം ഉന്നതനായ തൻ്റെ കൂട്ടുകാരനുമായി ബന്ധിതവുമായിരുന്നു. ആ മഹാത്മാവൻ സമാധാനാന്തരീക്ഷത്തിലും ഉന്നതമായ ചക്രവാളത്തിൽ വിരാജിക്കുകയായിരുന്നു. യുദ്ധാവസ്ഥയിലും അതിൽ നിന്ന് വേർപെടുകയുണ്ടായില്ല. ഒരു നേത്രം രണാങ്കണത്തിൽ മേൽനോട്ടം വഹിക്കുകയായിരുന്നെങ്കിൽ മറുനേത്രം പ്രേമവാചനത്തിന് ദൃശ്യങ്ങൾ കാണുന്നതിൽ വ്യാപൃതമായിരുന്നു. ഒരു കാത് കാരുണ്യാതിരേഖത്താൽ സഹാബാക്കളിലേക്ക് കുനിഞ്ഞിരിക്കുകയും മറുകാത് അത്യുന്നതനായ തൻ്റെ നാഥൻ്റെ മധുര ഭാഷണത്തിൽ വ്യാപൃതവുമായിരുന്നു. അതായത് കൈകൾ സക്രിയവും ഹൃദയം പ്രേമവാചനത്തിലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് സന്തോഷം പകരുമ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സന്തോഷം നൽകുകയായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അമറിൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ സന്ദേശം നൽകുന്നു, എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്ന ദാസ, എൻ്റെ വരിഷ്ഠദാസന്മാർക്കുള്ളിലും നിന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് നോക്കുക. ഇഹലോകവാസം പെടിഞ്ഞ ശേഷവും നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അവിടെയും അവരുടെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൂടെ ശത്രുക്കളെ നേരിടണമെന്നതാണ്. നിന്നെ രണാങ്കണത്തിൽ തനിച്ചാക്കി പോയ ചിന്ത അവരെ വേട്ടയാടുന്നു. നിനക്ക് പകരം അവർ സ്വർഗത്തെയും ആഗ്രഹിക്കുന്നില്ല. മൂർത്തിയേറിയ വാളുകൾ കൊണ്ട് വെട്ടിവീഴ്ത്തപ്പെടുകയും പിന്നെ നിന്നോടൊപ്പം നിൽക്കുകയും അങ്ങനെ വീണ്ടും വീണ്ടും നിന്നോടൊപ്പം നിൽക്കണമെന്നതുമാണ് അവരുടെ സ്വർഗം. ബാക്കി ഇൻഷാല്ലാ പിന്നീട് വിവരിക്കുന്നതാണ്. പലസ്തീനിന്റെയും ലോകത്തിൻ്റെയും അവസ്ഥകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവസ്ഥകൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെയും ആക്രമിക്കുകയും യുദ്ധം കൂടുതൽ പരക്കുകയും ചെയ്യുമോ എന്നതാണ് ആശങ്ക. അള്ളാഹു കരുതിയിരിക്കുമാറാകട്ടെ. യമനിലെ കുറച്ച് തടവുകാരുടെ മോചനം നടന്നുവെന്ന വാർത്ത വന്നിരിക്കുന്നു. മറിച്ച് ഭൂരിപക്ഷം പേരെയും ഇന്നലെ തന്നെ വിട്ടയക്കുകയുണ്ടായി. ബാക്കിയുള്ളവരുടെ മോചനത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു ഇവരെ സംബന്ധിച്ചിടത്തോളം അധികാരികളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഒരു മഹിള, അതായത് സദറലിജനായി മാലിയും ബന്ധനസ്ഥയാണ്. അള്ളാഹു അവരുടെ എത്രയും വേഗം മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ രണ്ട് ജനാസ ഗായ്ബ് നമസ്കാരവും നിർവഹിക്കുന്നതാണ്. അവരെ പറ്റിയും ചുരുങ്ങിയ നിലയിൽ അനുസ്മരിക്കാം. മുസ്തഫ അഹമ്മദ് ഖാൻ സാഹിബ് കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വൈ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹദരത്ത് നവാബ് അബ്ദുല്ല ഖാൻ സാഹിബിൻ്റെയും ഹദരത്ത് നവാബ് അബ്ദുൽ ഹഫീസ് ബേഗം സാഹിബിയുടെയും മകനായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും ചെറിയ ദൗഹിത്രനും ചെറിയ മകൾ അമ്മത്തുൽ ഹഫീസ് ബേഗം സാഹിബിയുടെ ഏറ്റവും ചെറിയ മകനുമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. 1966 സൂയി നോർത്തേൺ ഗ്യാസ് കമ്പനിയിൽ സെൻട്രൽ മാനേജറായി ജോലി ആരംഭിച്ചു. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം വീണ്ടും ഈ കമ്പനിയിൽ തന്നെ ഡയറക്ടറാകുകയും ചെയ്തു. 74 അവസ്ഥകൾ മോശമായപ്പോൾ കമ്പനി ഇദ്ദേഹത്തെ തികച്ചും ഒരു ഭാഗത്തേക്ക് ഒതുക്കി. ശരിയായ നല്ല ജോലികൾ ഏൽപ്പിക്കാതെയായി. അതേപ്റ്റി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിയുടെ കൂടിയാലോചന നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിഭ്രമിക്കേണ്ടതില്ല, അവസ്ഥകൾ നന്നാകുന്നതാണ്. നിങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടുക, പിന്നെ അള്ളാഹു അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായി അവസ്ഥകളാക്കുകയും ചെയ്തു. നല്ല സാധു സംരക്ഷകനും ബന്ധങ്ങൾ നിലനിർത്തുന്ന ആളുമായിരുന്നു. അദ്ദേഹം 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യ വഫാത്തായപ്പോൾ 2 വിവാഹം അവരുടെ സഹോദരിയുമായിട്ടാണ് നടത്തിയത്. അവർക്ക് നേരത്തെയുള്ള വിവാഹത്തിൽ മക്കളുണ്ടായിരുന്നു. അവരെയും സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിച്ച് സഹോദരിമാരുടെ നിർബന്ധത്തിലാണ് 2 വിവാഹം കഴിച്ചത്. അത് ആദ്യത്തെ ഭാര്യയുടെ ചെറിയ സഹോദരിയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അത് 2 മക്കളും ഉണ്ടായിരുന്നു. അവരുടെ ആദ്യ വിവാഹം തലാക്കായതാണ്. കുറേ കാലം ഇദ്ദേഹം തന്നെയാണ് അവരുടെ മക്കളെയും സംരക്ഷിച്ചത്. പിന്നീട് വിവാഹവും നടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതുന്നു, അമ്മുസ്ലിങ്ങളോടും ഔദാര്യപൂർവ്വം പെരുമാറിയിരുന്നു. സിന്ധിലെ ഒരു ഹിന്ദു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുകയും നല്ലപോലെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അയാൾ പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറാവുകയും ചെയ്തു. തനിക്ക് ഈ സ്ഥാനം കിട്ടാൻ കാരണം മുസ്തഫ സാഹിബാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെയേറെ സാധു സംരക്ഷകനുമായിരുന്നു. അദ്ദേഹം തന്നെ മാതാപിതാക്കളുടെ പേരിൽ നാസ്രാബാദ് ഫോറത്തിൽ ഒരു ട്രസ്റ്റും തുടങ്ങിയിരുന്നു. ഈ ഫോറം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് സ്വത്തവകാശമായി കിട്ടിയതാണ്. അവിടെ കൃഷിയോടൊപ്പം ക്ലിനിക്കും ഉണ്ടാക്കിയിരുന്നു. അവിടെ കൃത്യമായി മെഡിക്കൽ ക്യാമ്പും നടത്തിയിരുന്നു. ഡോക്ടർ അബ്ദുൽ മന്നാൻ ഷഹീദ് സാഹിബും ഈ മെഡിക്കൽ ക്യാമ്പിൽ പോകുമായിരുന്നു. ക്ലിനിക്കിന് വേണ്ടി പുറത്തു നിന്ന് ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം നിലയ്ക്ക് തന്നെ അതിന് ചെലവുകൾ നടത്തിയിരുന്നു. അദ്ദേഹം നല്ല അതിസൽക്കാര പ്രിയനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് നവാബ് അബ്ദുല്ല ഖാൻ സാഹിബും നല്ല അതിസൽക്കാര പ്രിയനായിരുന്നു. ഇത് അദ്ദേഹത്തിന് പിതാവിൽ നിന്ന് കിട്ടിയതായിരിക്കും. മക്കളോടും നല്ല സൗഹൃദ ബന്ധമായിരുന്നു. എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ കൊണ്ടുനടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യ എഴുതുന്നു, 2 ഭാര്യയുടെ മക്കളെയും സ്വന്തം മക്കളെപ്പോലെ കരുതിയിരുന്നു. മക്കളുടെ ശിക്ഷണത്തിൽ ആവശ്യമായി വന്നാൽ കാഠിന്യവും കാണിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ ഡോക്ടർ ഖാലിദ് തസ്ലിം സാഹിബ് പറയുന്നു, അദ്ദേഹം വളരെയേറെ ജനോപകാരിയായിരുന്നു. സൂയി ഗ്യാസ് കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ മുടക്കം പറഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും സാധുക്കളെ നല്ല പോലെ പരിഗണിച്ചിരുന്നു. പറയുന്നു, ഒരിക്കൽ മീത ഹനീഫ മുസാബ് പറയുകയുണ്ടായി, അദ്ദേഹത്തിനടുക്കൽ വല്ല സാധുവിനെയും എന്തെങ്കിലും ആവശ്യത്തിന് വിട്ടാൽ അത് അദ്ദേഹം തീർച്ചയായും ചെയ്തു കൊടുക്കുമായിരുന്നു. പ്രഭുവിലും നിരവധി വീടുകളിൽ സൂയി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിൽ അദ്ദേഹം നല്ല പോലെ സഹായിച്ചിട്ടുണ്ട്. 35 വർഷം മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടിരുന്നു. വലിയ ഓപ്പറേഷനും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള പ്രസന്നത നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിഥി സൽക്കാരത്തിലും ജനസേവനത്തിലും ഒരു കുറവും വരുത്തിയതുമില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുവലയവും വളരെ വിപുലമായിരുന്നു. ജമാഅത്തിന് എതിരാളികളും അദ്ദേഹത്തെ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വന്ന് കാണുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹം എല്ലാവരോടും ഔദാര്യപൂർവ്വം വർത്തിച്ചിരുന്നു, ആരുടെയും ഔദാര്യം കൈപ്പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുമായിരുന്നു. ആരെങ്കിലും വല്ല ഉപകാരവും ചെയ്താൽ പിന്നെ പ്രസ്തുത ഔദാര്യം മറന്നിരുന്നില്ല. ഞാനും അദ്ദേഹത്തിൽ ഈ മേന്മകളെല്ലാം കണ്ടിട്ടുണ്ട്. സാധു സംരക്ഷകനും നല്ല മകനുമായിരുന്നു. അദ്ദേഹം തൻ്റെ മാതാവിനെ നല്ല പോലെ ശുശ്രൂഷിക്കുകയുണ്ടായി. സഹോദരി സഹോദരന്മാരിൽ ഏറ്റവും ഇളയാളായിരുന്നുവെങ്കിലും ഏറ്റവും വലുതാണെന്ന് പെരുമാറ്റത്തിലൂടെ കാണിക്കുകയുണ്ടായി. സ്വത്തവകാശത്തിൻ്റെ പൊതുവായ ചുമതല അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹദ്രത്ത് നവാബ് അമദുൽ ഹഫീസ് ബേഗം സാഹിബ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിലും അദ്ദേഹം നല്ല നിലയിൽ സംവിധാനം ചെയ്യുകയുണ്ടായി. പ്രസ്തുത ഫോറത്തെ ഉന്നതിയിലെത്തിക്കുകയും ഉണ്ടായി. ഇക്കാരണം കൊണ്ട് തന്നെ സഹോദരി സഹോദരന്മാർക്ക് അദ്ദേഹത്തിൽ പൂർണ്ണമായ തൃപ്തിയായിരുന്നു. കൂടാതെ അവിടെയുള്ള നിർദ്ധനായ തൊഴിലാളികളെയും നല്ല പോലെ ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും അദ്ദേഹം വളരെ നല്ല ഭർത്താവും നല്ല പിതാവും നല്ല സഹോദരനുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഡോക്ടർ മീർ ദാവൂദ് അഹമ്മദ് സാഹിബിൻ്റേതാണ്. അമേരിക്കയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഡോക്ടർ മീർ മുഷ്താഖ് അഹമ്മദ് സാഹിബിൻ്റെയും ബിൽക്കീസ് ബേഗം സാഹിബിയുടെയും മകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഹദ്രത്ത് മിയാൻ അബ്ദുറഹീം അഹമ്മദ് സാഹിബിൻ്റെയും സാഹിബ്സാദി അമതുർ റഷീദ് ബേഗം സാഹിബിയുടെയും മകളായ അമതുൽ നസീർ സാഹിബിയുമായി നടന്നു. സാഹിബ്സാദി അമതുർ റഷീദ് ബേഗം ഹദ്രത്ത് മുസ്ലിം മോഹദിൻ്റെ മകളും അങ്ങനെ ഹദ്രത്ത് മസീഹ് മോഹദ് ഇസ്ലാമിൻ്റെ പൗത്രിയുമായിരുന്നു. ഈ നിലയ്ക്ക് ഇവർ മർഹൂമിൻ്റെ ഭാര്യ പ്രപൗത്രിയാണ്. സാഹിബ്സാദി അമതുർ റഷീദ് സാഹിബ ഹദ്രത്ത് ഹക്കീം മൗലവി നൂറുദ്ദീൻ ഖലീഫത്തുൽ മസീഹ് അവ്വലിൻ്റെ ദൗഹിത്രിയുമാണ്. ഡോക്ടർ ദാവൂദ് സാഹിബ് ലാഹോറിലെ യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. പിന്നെ അമേരിക്കയിൽ പോവുകയും അവിടെ നിന്ന് അദ്ദേഹം പി എച്ച് ഡി എടുക്കുകയും ചെയ്തു. അതിനുശേഷം വേൾഡ് ബാങ്കിൽ ജോലി ചെയ്തു. 35 വർഷം സീനിയർ ഡിപ്ലോമൻ്റ് പ്രൊഫഷണൽ എന്ന നിലയ്ക്കും ഉന്നത കഴിവുകളുടെ വിനിയോഗത്തിലും അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ അന്താരാഷ്ട്ര പുരോഗതിക്കും പുരോഗമന പദ്ധതികളിലും സേവനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ജമാഅത്തിൽ ആദ്യകാല അംഗങ്ങളിൽപ്പെട്ട ആളായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നിട്ട് കൂടി 1970s ലങ്കർഖാന ടീമിനും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. കൂടാതെ വർഷങ്ങളോളം നാഷണൽ ജായ്ദാദ് സെക്രട്ടറി എന്ന നിലയ്ക്കും സേവനം ചെയ്തിട്ടുണ്ട്. വളരെ ആവേശഭരിതനായി ദീനീ വികാരത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നു. മസ്ജിദ് ബദത്തുർ റഹ്മാൻ്റെ നിർമ്മാണത്തിലും പ്രത്യേകിച്ച് അതിൻ്റെ വിപുലീകരണത്തിലും അദ്ദേഹം നല്ല പോലെ ഭാഗഭാക്കായിട്ടുണ്ട്. വലിയ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിലും വളരെ വിനയാന്യതനായി ജമാഅത്തി സേവനങ്ങൾ ചെയ്തിരുന്നു. ചൈനയിലും താമസിച്ചിട്ടുണ്ട്. അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന മൊറബി സാഹിബ് എനിക്ക് എഴുതുന്നു, വളരെ പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് കൂടി ചൈനയിൽ ഇസ്ലാമിന് സന്ദേശം എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. വളരെ വിനയ സ്വഭാവിയായിരുന്നു. വലിയവരോടും ചെറിയവരോടും താഴ്മയോടെയും സന്തോഷത്തോടെയും പെരുമാറിയിരുന്നു. സാധ്യമാകുന്നിടത്തോളം സാമ്പത്തിക ത്യാഗം ചെയ്യാനും ശ്രദ്ധിച്ചിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുമായിരുന്നു. സ്വന്തക്കാരോടും അന്യരോടും ഭാവഭേദമില്ലാതെ വാത്സല്യം കാണിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ.
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.